2021 ജൂലൈ 27 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു ചില ഐ എൻ എൽ വീരഗാഥകൾ. ഇന്ത്യൻ നാഷണൽ ലീഗിൽ അനിവാര്യമായ പിളർപ്പ് സംഭവിച്ചു. ഇടത് ജനാധിപത്യ മുന്നണി ഇതൊരുപക്ഷെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കുമോ ഈ അഖിലേന്ത്യാ ലീഗിനെ കാൽനൂറ്റാണ്ടുകാലം എ കെ ജി സെന്ററിന്റെ വരാന്തയിൽ മാത്രം നിർത്തിയത്. അതേ എന്ന് സംശയിക്കാൻ ന്യായമായ കാരണമാണ് ജൂലൈ 25 കൊച്ചിയിൽ നടന്ന ഐ എൻ എൽ പ്രവർത്തക സമിതിയിലെ കൂട്ടത്തല്ലും പിന്നാലെയുണ്ടായ പിളർപ്പും. കാൽനൂറ്റാണ്ടുകാലം ഒരു മുന്നണിയിലും അകത്തേക്ക് പ്രവേശനമില്ലാതെ കഴിയേണ്ടി വരുന്ന ഏതൊരു പാർട്ടിയും കുറെ കാലം കഴിയുമ്പോൾ സടകൊഴിഞ്ഞ് സിംഹമാകുമെന്ന് ചിന്തിക്കാൻ സാമാന്യ ബുദ്ധിമതി. മുന്നണിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പാർലമെന്ററി ജനാധിപത്യത്തിൽ തുടർച്ചയായി 10-15 വർഷം അധികാര കേന്ദ്രത്തിന് പുറത്തു നിൽക്കേണ്ടി വരുന്ന രാഷ്ട്രീയ കക്ഷിയിലുമുണ്ടാവില്ലേ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേതുപോലുള്ള ചോർച്ചകളും ശോഷണവും? 10 7 അധികാരത്തിന് പുറത്തു നിൽക്കേണ്ടി വന്ന കോൺഗ്രസിന്റെ അവസ്ഥ നോക്കൂ. ഒരു അഖിലേന്ത്യാ അധ്യക്ഷനില്ലാതെ 2 ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ സഞ്ചാരം. താൽക്കാലിക അധ്യക്ഷയായി അനാരോഗ്യം അലട്ടുന്ന സോണിയാഗാന്ധി തുടരുകയാണ്. മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം. എന്നാൽ സംഘടനാ തിരഞ്ഞെടുപ്പിലൂടെ പുതിയ അധ്യക്ഷനെ ആ പാർട്ടിക്ക് കണ്ടെത്താനും ആവുന്നില്ല. ചില മുതിർന്ന നേതാക്കൾ വിമതസ്വരമുയർത്തിയപ്പോൾ സംഘടനയ്ക്കകത്ത് അതിന് മേൽക്കൈ കിട്ടുന്നുമില്ല. രാഹുൽഗാന്ധി വേണം, എന്നാൽ അദ്ദേഹം വരുന്നില്ല എന്നതാണ് അവസ്ഥ. രാഹുൽഗാന്ധി വരുന്നില്ലെങ്കിൽ അദ്ദേഹം മുൻകൈയെടുത്ത് മറ്റൊരു ക്രിയാത്മക സംവിധാനത്തിന് വഴിയൊരുക്കുന്നുമില്ല. അദ്ദേഹത്തിലേക്ക് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്തൊരു ദുര്യോഗമാണത്! അതവിടെ നിൽക്കട്ടെ, ഐ എൻ എല്ലിലേക്ക് വരാം. 1994 മുസ്ലിം ലീഗിൽ കലാപമുണ്ടാക്കി വർദ്ധിത വീര്യത്തോടെ പുറത്തുവന്ന കൂട്ടരാണവർ. ഇടതുമുന്നണി പ്രവേശനം സ്വപ്നം കണ്ട് പാർട്ടിയുണ്ടാക്കിയപ്പോൾ മതേതരമുഖം പ്രകടമാക്കാൻ മുസ്ലിം എന്ന പദം പോലും പാർട്ടി പേരിൽ നിന്ന് ഒഴിവാക്കി. മുസ്ലിം ലീഗുമായി സഖ്യമുണ്ടാക്കാനുള്ള ബദൽ രേഖ അവതരിപ്പിച്ച എം വി രാഘവനും കൂട്ടരും സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ ആരവം കെട്ടടങ്ങാതെ നിൽക്കുന്ന കാലത്ത് ഐ എൻ എല്ലിന് ഇടതുമുന്നണിയിൽ പ്രവേശിക്കാൻ അങ്ങനെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ. അവരത് ചെയ്തിട്ടും ഇടതുമുന്നണിയുടെ അകത്തേക്ക് കയറിയിരിക്കാനുള്ള പായ കരഗതമായില്ല. കാൽനൂറ്റാണ്ട് കടന്നുപോയി. അതിനിടയിൽ മുന്നണിയുടെ ഭാഗമായി ഐ എൻ എൽ ചില സീറ്റുകളിലൊക്കെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു വന്നു. കോഴിക്കോട്ട് നിന്ന് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന പി എം എ സലാം ഒരുതവണ എം എൽ എയുമായി. 2006 സലാം എം എൽ എ ആയത്. രണ്ടാം തവണ ഐ എൻ എൽ അക്കൌണ്ട് തുറന്നത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ നിന്നും അഹമ്മദ് ദേവർകോവിലിലൂടെ. അദ്ദേഹം ഐ എൻ എല്ലിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. അദ്ദേഹം ജയിച്ചപ്പോൾ മന്ത്രിയാകാനുള്ള ഭാഗ്യവും സിദ്ധിച്ചു. കാരണം അദ്ദേഹം ജയിക്കുമ്പോഴേക്കും ഐ എൻ എല്ലിന് മുന്നണിക്കകത്ത് പായവിരിച്ചിരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞിരുന്നു. 2006 സലാമിന് കിട്ടാതിരുന്ന അവസരം ദേവർകോവിലിന് കിട്ടിയപ്പോഴാണ് തമ്മിൽ തല്ലും ചെളിവാരിയേറും ഒടുവിൽ പിളർപ്പും. എന്തു ചെയ്യാനാണ്? ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണു തന്നെ. അധികാരവും സ്ഥാനവും കിട്ടുമ്പോൾ തനിസ്വരൂപം പുറത്തുകാട്ടുകയായിരുന്നു ഐ എൻ എൽ. ഇത്രയും കാലം അവരെ പുറത്തു നിർത്തിയത് വെറുതെയല്ല എന്ന് ഇടതുമുന്നണിക്ക് ഇനി പറയാനാകും. കൊച്ചിയിൽ ഐ എൻ എല്ലിൽ കൂട്ടത്തല്ല് നടക്കുമ്പോഴും പിളരുമ്പോഴും ഒരു പാർട്ടിയുടെ മനസ്സിൽ ലഡു പൊട്ടിയിരുന്നു. അത് ഐ എൻ എല്ലിന്റെ മാതൃപാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലാണ്. ഐ എൻ എല്ലിന്റെ രൂപീകരണം 1992 ബാബറി മസ്ജിദ് സംഘപരിവാർ കർസേവകർ തകർക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തരായ സഖ്യകക്ഷിയാണ്. കേന്ദ്രത്തിലും അതെ, കേരളത്തിലും അതെ. ബാബറി മസ്ജിദ് അയോധ്യയിൽ തകർക്കപ്പെടുമ്പോൾ പ്രഗത്ഭനായ പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായി കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുകയായിരുന്നു. അന്നത്തെ വിവാദങ്ങളിൽ പ്രധാനമന്ത്രിയുടെ മൌനമാണ് പലരും വിമർശനവിധേയമാക്കിയത്. മുസ്ലിം ലീഗിനകത്ത് ഒരു വിഭാഗത്തിന് കോൺഗ്രസ് സർക്കാരിന്റെ നിസ്സംഗതയോടും അതുവഴി കോൺഗ്രസിനോടും ശക്തമായ അമർഷമുണ്ടായി. ആ അമർഷം മൂർച്ഛിച്ചു വന്ന് 1994 ഏപ്രിൽ 23 അനിവാര്യമായ പിളർപ്പ് സംഭവിച്ചു. ഏത് നിമിഷവും പിളർപ്പ് സംഭവിച്ചേക്കുമെന്ന് ഉറപ്പായിരുന്നു. ദീർഘകാലം മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവും 35 ഇന്ത്യൻ പാർലമെന്റിൽ അംഗവുമായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടാണ് കോൺഗ്രസിന്റേതും മുസ്ലിം ലീഗിന്റേതും വഞ്ചനാപരമായ സമീപനമെന്ന് കുറ്റപ്പെടുത്തി പാർട്ടിയെ പിളർത്തി പുതിയ പാർട്ടിക്ക് രൂപം നൽകിയത്. ആധികാരികമായിരുന്നു പിളർപ്പ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 700 പ്രതിനിധികളാണ് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് ഡൽഹിയിലെ ഐവാനെ ഗാലിബ് ഹാളിൽ വെച്ച് പുതിയ പാർട്ടിക്ക് രൂപം നൽകിയത്. ഇന്ത്യയുടെ മതേതരത്വത്തിനേറ്റ പോറലാണ് ബാബറി മസ്ജിദ് ധ്വംസനമെന്നും മതാധിഷ്ഠിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്നും പ്രഖ്യാപിച്ചാണ് അദ്ദേഹം സെക്യുലർ രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ ലീഗിന് രൂപം നൽകുന്നത്. ഇടതുമുന്നണിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ആശീർവാദത്തോടെയാകുമ്പോൾ സെക്യുലർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണം. സ്വത്വാധിഷ്ഠിതമായ വേലിക്കെട്ട് മറികടക്കണം. അങ്ങനെ മുസ്ലിം ലീഗ് പിളർന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ് വന്നു. പക്ഷേ സേഠ് പ്രതീക്ഷിച്ചിടത്ത് കാര്യങ്ങളെത്തിയില്ല. ഐ എൻ എല്ലിന് ഇടതുമുന്നണി പ്രവേശനം കീറാമുട്ടിയായി. സ്വത്വ രാഷ്ട്രീയത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നതും വർഗസമരത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമായ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിന് ആ ഘട്ടത്തിൽ അങ്ങനെയൊരു നിലപാടെടുക്കേണ്ടി വന്നു. മുസ്ലിം ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞെത്തിയവർ, അതും ലീഗിനേക്കാൾ തീവ്ര നിലപാട് ബാബറി പ്രശ്നത്തിൽ കൈക്കൊണ്ടവർ വരുമ്പോൾ മുസ്ലിം എന്ന പേര് നീക്കിയാലും ആ സ്വത്വം മാഞ്ഞു പോകില്ലെന്ന് സിപിഎം വിലയിരുത്തി. അത് മാഞ്ഞു മാഞ്ഞില്ലാതാവട്ടെ എന്ന് കരുതിയാവണം ഐ എൻ എല്ലിനെ എ കെ ജി സെന്ററിന്റെ പടിക്കു പുറത്തും മാത്രം നിർത്തിയത്. പുള്ളിപുലിയുടെ പുള്ളി മാഞ്ഞില്ല, പകരം ആരോഗ്യം ക്ഷയിച്ചു. കാൽനൂറ്റാണ്ട് ഒരു ചെറിയ കാലമല്ല. 2018 ഡിസംബർ അവസാനം ഐ എൻ എല്ലിന് ഇടതുമുന്നണിക്കകത്തേക്കുള്ള വാതിൽ തുറന്നു കിട്ടിയപ്പോൾ പാർട്ടിക്ക് ജനിച്ചപ്പോഴത്തെ വീര്യമില്ലായിരുന്നു. 2006 പാർട്ടി എം എൽ എ ആയിരുന്ന പി എം എ സലാം 2011 തന്നെ പാർട്ടിക്ക് പുറത്തായി. അദ്ദേഹം ഐ എൻ എല്ലിനെ മുസ്ലിം ലീഗിനോട് ചേർത്ത് കെട്ടാൻ ശ്രമിക്കുന്നുവെന്ന പഴി പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയർന്നു. അദ്ദേഹം ചെറുക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. അങ്ങനെ അദ്ദേഹം ലീഗ് പാളയത്തിൽ തന്നെ അഭയം തേടി. ഐ എൻ എല്ലിന്റെ ചോര ഊറ്റിക്കുടിക്കാൻ ലീഗ് എപ്പോഴും കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സലാമിന്റെ പുറത്താകലിന് കാരണമായത് ഐ എൻ എല്ലിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ പിന്തുണയില്ലായ്മയായിരുന്നു. അഖിലേന്ത്യാ നേതൃത്വം ആരുടെ കൂടെ നിൽക്കുന്നുവോ അവർക്കേ സംസ്ഥാന പാർട്ടിയിലും അതിജീവനമുള്ളൂ. പ്രവർത്തകരുടെ എത്ര വലിയ പിന്തുണ അവകാശപ്പെട്ടു നിന്നാലും മറുപക്ഷത്തിന് വേറെ പാർട്ടിയോ അല്ലെങ്കിൽ മാതൃസംഘടനയോ ലീഗോ തന്നെയാവും അഭയകേന്ദ്രം. ഇപ്പോഴത്തെ പിളർപ്പിൽ ജനറൽ സെക്രട്ടറിയായിരുന്ന കാസിം ഇരിക്കൂറിനൊപ്പമാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഉത്തർപ്രദേശുകാരനായ മുഹമ്മദ് സുലൈമാൻ. സംസ്ഥാന കമ്മിറ്റിയിൽ ഭൂരിപക്ഷ പിന്തുണ പ്രൊഫസർ എ പി അബ്ദുൾ വഹാബ് അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്ന് കണ്ടറിയണം. സംസ്ഥാന മന്ത്രി അഹമ്മദ് ദേവർകോവിലും കാസിം പക്ഷത്തോടൊപ്പമാണ്. അദ്ദേഹം അത് പരസ്യമാക്കിയില്ലെങ്കിലും സിപിഎം ഇച്ഛിച്ചതും ഐ എൻ എൽ നൽകുന്നതും. ഐ എൻ എല്ലിനെ ഒടുവിൽ മുന്നണിയിലെടുക്കാൻ തീരുമാനിച്ചപ്പോൾ മുസ്ലിം ലീഗ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി അതിനെ ശോഷിപ്പിക്കുകയെന്ന ദൌത്യം കൂടിയാണ് ഇടതുമുന്നണിയിൽ ഐ എൻ എല്ലിന് വന്നുചേർന്നത്. ഇടതു തുടർഭരണം സംഭവിക്കുകയും അപ്രതീക്ഷിതമായി കോഴിക്കോട് സൌത്തിൽ വിജയിച്ചെത്തിയ അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയാവുകയും ചെയ്തതോടെ ഐ എൻ എല്ലിലേക്ക് ലീഗിൽ നിന്നടക്കം ഒഴുക്കു തുടങ്ങിയതുമാണ്. മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത നേതൃത്വത്തോട് അതൃപ്തിയുള്ളവർ ധാരാളമാണ്. അത് മുതലെടുക്കാൻ ഐ എൻ എല്ലിന് കിട്ടിയ മികച്ച അവസരമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഐ എൻ എല്ലിന്റെ മുന്നണി പ്രവേശനത്തിന് ശേഷമുണ്ടായ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മലപ്പുറത്തെ പെരിന്തൽമണ്ണയും മങ്കടയും അടക്കമുള്ള ലീഗ് കോട്ടകളിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് കടുത്ത പരീക്ഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടങ്ങളിൽ മത്സരിച്ചത് സിപിഎം സ്ഥാനാർത്ഥികളായിരുന്നെങ്കിലും പഴയ ലീഗ് വിമതരുമാണ്. എന്തിനേറെ സിപിഐ മത്സരിച്ച തിരൂരങ്ങാടിയിൽ ലീഗിന്റെ മുതിർന്ന നേതാവ് കെ പി എ മജീദിന്റെ വിജയം പോലും കടുത്ത വെല്ലുവിളിയെ അതിജീവിച്ചിട്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ ലീഗിനെ തളയ്ക്കാൻ സിപിഎം പരീക്ഷിച്ചുവരുന്ന പുതിയ രീതിയാണ് ലീഗ് വിമതരെ അടർത്തിയെടുത്ത് കളത്തിലിറക്കുക എന്നത്. ഐ എൻ എല്ലിന്റെ മുന്നണിയിലെ സാന്നിധ്യം അതിന് അവർക്കൊരു ഉത്തേജനമാണ്. ഐ എൻ എല്ലിനെ തളർത്തി മെരുക്കിയില്ലാതാക്കാൻ മുസ്ലിം ലീഗും ആഗ്രഹിച്ചു പോകുന്നത് ഇത്തരം രാഷ്ട്രീയ കാരണങ്ങളാലാണ്. ഐ എൻ എല്ലിന്റെ തമ്മിലടിയിൽ ലീഗ് നേതൃത്വം നിഗൂഢമായി ആനന്ദിക്കുന്നതും അതിനാലാണ്. പിളർപ്പിന് പിന്നിൽ ഇരുപക്ഷവും കഴിഞ്ഞ ദിവസം പഴിചാരിയതും ലീഗിനെയാണെന്ന് ശ്രദ്ധിക്കുക. മുസ്ലിം സമുദായത്തിന്റെ പിൻബലം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നന്നായി ലഭിച്ചിട്ടുണ്ട്. അതിന് ഐ എൻ എല്ലിന്റെ സാന്നിധ്യത്തെക്കാൾ ഉപരി പൌരത്വ ഭേദഗതി വിഷയത്തിലുൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേടിയെടുത്ത സ്വീകാര്യതയും അദ്ദേഹത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് മികവും കാരണമായിട്ടുണ്ട്. ഐ എൻ എല്ലിനെ മുൻനിർത്തിയാണെങ്കിലും ലീഗ് കോട്ടകളിലേക്ക് കടന്നുകയറാൻ സിപിഎമ്മിന് ഇതിനകം സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെയുള്ള സ്വാധീനം ബലപ്പെടുത്തേണ്ട ആവശ്യമേയുള്ളൂ. അതിന് ഇനി ഐ എൻ എൽ ഇല്ലെങ്കിലും സാധിക്കുമെന്നതാണ് അവസ്ഥ. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിവാദം ചെറിയ അസ്വാരസ്യങ്ങൾ ഉയർത്തിയെങ്കിലും അതിനെ മാറ്റിയെടുക്കാനുള്ള ചികിത്സയൊക്കെ മുഖ്യമന്ത്രിക്കും സിപിഎം നേതൃത്വത്തിനും അറിയാം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഹാജിയുമായി കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ച ഒന്നാന്തരം ദൃഷ്ടാന്തമാണ്. അതിനാൽ ഐ എൻ എൽ തമ്മിലടിയൊക്കെ അവസാനിപ്പിച്ചും അവരുടെ നേതാക്കൾക്കെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങൾക്ക് മേലിൽ അവസരമുണ്ടാക്കി കൊടുക്കാതിരിക്കുകയുമൊക്കെ ചെയ്താൽ അവർക്ക് നന്ന്. ഇല്ലെങ്കിൽ സിപിഎം അവരുടെ പാട്ടിന് പോകും.